സ്വല്പസമയത്തെ ചിന്തയ്ക്കായി വചനം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. മാത്യു ചാപ്റ്റർ 7:24 ഫോളോയിങ്. ദൈവത്തിൻ്റെ വലുത് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ പ്രധാനമായ രണ്ട് വാക്യശകലങ്ങളാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് പ്രവർത്തിക്കുന്നവനെല്ലാം പാറമേൽ അടിസ്ഥാനമിട്ട മനുഷ്യനോട് തുല്യനത്രേ. രണ്ടാമതായി, എൻ്റെ വചനം കേട്ട് അനുസരിക്കാത്തവൻ മണലിൽ മേൽ അടിസ്ഥാനമിട്ട മനുഷ്യനോട് തുല്യനത്രേ. നമുക്ക് ഇവിടെ രണ്ട് വീട് പണിയുന്ന രണ്ട് തരത്തിലുള്ള ആൾക്കാരെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, 6-ാം അധ്യായം, 7-ാം അധ്യായം നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന പരിചയമുള്ള അധ്യായങ്ങളാണ്. കർത്താവിൻ്റെ പർവ്വത പ്രസംഗം എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഈ പ്രസംഗം വളരെയധികം പ്രാധാന്യമുള്ളതാണ്, വളരെയധികം മൂല്യമുള്ളതാണ്. അനേക ദൈവമക്കൾ വായിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു ദൈവവചനമാണ് ഈ 3 അധ്യായത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പലപ്പോഴും വായിക്കാറുള്ള, പലപ്പോഴും ധ്യാനിക്കാറുള്ള വാക്യശകലങ്ങളാണ് ഇതിലുള്ള. മറ്റുള്ള മതത്തിലുള്ളവർ പോലും ഈ വാക്യങ്ങൾ, ഈ അധ്യായങ്ങൾ വായിച്ച് അവിടെ ആ എത്തിക്കൽ വാല്യൂ കാണുവാൻ അവരെ കഴിഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധി പോലും ഈ 5, 6, 7 അധ്യായങ്ങൾ വായിക്കാറുണ്ടായിരുന്നു. താൻ അതിനെ യേശുവിനെ അംഗീകരിക്കാറുണ്ടായിരുന്നു ഈ വാക്യങ്ങൾ വായിച്ചതാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന അനേക കാര്യങ്ങൾ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. 5-ാം അധ്യായത്തിൽ പ്രകാരം വായിക്കുന്നു, അവൻ പുരുഷാരത്തെ കണ്ടാറേ മലമേൽ കയറി അവൻ ഇരുന്ന് തിരുവായി മുഴിഞ്ഞ് അവരോട് സംസാരിച്ചെന്നാൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഇങ്ങനെ പറഞ്ഞ് താഴോട്ട് വരുന്ന അനേക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അനേക വാക്യങ്ങൾ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ഏറ്റവും ഒടുവിൽ പറയുകയാണ്, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് പ്രവർത്തിക്കുന്നവനെല്ലാം പാറമേൽ അടിസ്ഥാനമിട്ട മനുഷ്യനോട് തുല്യനത്രേ. ഹല്ലേലൂയ. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വാക്യം അല്ലെങ്കിൽ ആ ഹെഡിങ് എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ കുറിച്ചാണ്. വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം എങ്ങനെ ചിന്തിക്കണം, ദൈവവചനം നമ്മൾ എങ്ങനെ ധ്യാനിക്കണം, നമ്മൾ എങ്ങനെ അതിനെ ഉപയോഗിക്കപ്പെടണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾക്ക് സമയം കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥയാണ് ദൈവവചനം വായിക്കാനുള്ളത്. ഹല്ലേലൂയ. ഒരു പലപ്പോഴും നമ്മൾ വായിച്ചു വിടാറുണ്ട്. ഒരിക്കൽ മാരാമൻ കൺവെൻഷനിൽ പ്രകാരം പറയുകയുണ്ടായി. അത് തിരുമേനി എഴുതേറ്റ് പ്രകാരം പറഞ്ഞു, നിങ്ങൾ വേദപുസ്തകം വായിക്കുന്നവർ എല്ലാവരും കൈവെക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൈവോക്കി, എല്ലാവരും വായിക്കുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ദൈവവചനം ഇനി വായിക്കരുത്. ആ ജനങ്ങളെല്ലാം പേടിച്ചു. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വേദവചനം ഒരിക്കലും വായിക്കരുത്? എന്നാൽ അതിനുശേഷം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും വായി, പക്ഷേ ദൈവവചനം ധ്യാനിക്കണം. നിങ്ങളെല്ലാവരും രാപകൽ ധ്യാനിക്കണം എന്നാണ് അവിടെ ആ ദൈവദാസനും പറഞ്ഞത്. എന്നാൽ പലപ്പോഴും നമുക്ക് ലഭിക്കാത്ത ഒരു സാന്നിധ്യമാണ് എന്താണ്, ദൈവവചനം ധ്യാനിക്കാറ്. പലപ്പോഴും നമ്മൾ വായിച്ചു വിടാറുണ്ട്. പലപ്പോഴും പല കംപ്ലൈന്റ് പറയുന്നുണ്ട്, എനിക്ക് വേദവചനം വായിക്കാൻ സമയം കിട്ടത്തില്ല. എൻ്റെ വിവാഹത്തിന് മുമ്പ് ഞാൻ പല പ്രാവശ്യം വായിച്ചിരുന്നാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം എനിക്ക് വായിക്കാൻ പറ്റും. പല കംപ്ലൈന്റ്, പല രീതിയിലുള്ള സമയം കിട്ടാറുണ്ട്. പല നമ്മൾ ആ കാര്യത്തിന് പല വിധമായ എന്ത് പറയാറുണ്ട്, എക്സ്ക്യൂസുകൾ പറയാറുണ്ട് ദൈവവചനം വായിക്കാൻ വേണ്ടി. എന്നാൽ ഇവിടെ പറയുന്നത് നമ്മൾ ദൈവവചനം അനുസരിക്കുന്ന വരുവ്, രണ്ട് തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ ഇവിടെ കാണുന്നു. ഒന്ന്, പാറമേൽ അടിസ്ഥാനമിട്ട മനുഷ്യനോട് തുല്യൻ. മറ്റൊരു രീതിയിൽ, പാറമേൽ മണൽമേൽ അടിസ്ഥാനമിട്ട മനുഷ്യനോട് തുല്യൻ. രണ്ടും തമ്മിൽ വ്യത്യാസം, അടിസ്ഥാനം ഉണ്ടെങ്കിൽ, അടിസ്ഥാനമില്ലാത്തത്, അടിസ്ഥാനം ബലമുള്ളതെങ്കിൽ എന്ത് സംഭവിക്കും, അടിസ്ഥാനം ബലമില്ലെങ്കിൽ എന്ത് സംഭവിക്കും. നമുക്ക് എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും, ഏത് രാജ്യത്തുള്ള അല്ലെങ്കിൽ ഏത് പശ്ചാത്തലത്തിലുള്ള വ്യക്തിക്കും വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ് ഈ വീടിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ അടിസ്ഥാനം നല്ലതാണെങ്കിൽ എന്തുണ്ട്, വീടിന് ഉറപ്പുണ്ട്. എന്ത് പ്രതികൂലം വന്നാലും അത് വീഴുകയില്ല. എന്നാൽ ഈ അടിസ്ഥാനമില്ല എങ്കിൽ എന്ത് ചെയ്യും, അത് മറിഞ്ഞു വീഴും. എന്നാൽ ഈ ദൈവവചനം എങ്ങനെ ധ്യാനിക്കണം, പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ള ഏത് രീതിയിൽ വായിക്കണം. നമ്മൾ സാധാരണ എവിടെങ്കിലും പോകുന്ന നേരം ഇങ്ങനെ ഒന്ന് എടുത്തു നോക്കും, കിട്ടുന്നത് വായിക്കും, അത് നമ്മുടെ വാക്യമായിരിക്കും. എന്നാൽ റെഗുലറായി ചിന്തിക്കുന്ന അനേകരുണ്ട്. എന്നാൽ ദൈവവചനം വായിക്കാൻ പലപ്പോഴും നമുക്ക് മനസ്സ് കാണാം. കാരണം രാത്രി ചിലപ്പോൾ ഉറക്കം വരാത്തവർ എന്ത് ചെയ്യും, ചിലപ്പോൾ ബൈബിൾ എടുത്ത് വായിക്കും, അപ്പോൾ ഉറക്കം വരും. ഏറ്റവും നല്ല മരുന്നാണ് ഉറക്കം വരുവാനുള്ള ഈ ദൈവവചനം എന്ന് പറയുന്നത്. എന്നാൽ ചിലർ ധ്യാനിക്കുന്ന വേറെ രീതിയിൽ ധ്യാനിക്കാറുണ്ട്. എന്നാൽ ഞാൻ പറയപ്പെടുന്നത്, ഇത് ദൈവം നമുക്ക് തന്ന ഒരു കാറ്റലോഗാണ്, ഒരു നമുക്ക് തന്ന ഒരു മാനുവലാണ്. നമ്മൾ സാധനം വീട്ടിൽ മാനുവൽ ഒരു സാധനം വായിക്കുമ്പോഴേ, ഫ്രിഡ്ജോ ടിവിയോ വാങ്ങിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ കൂടെ ഒരു മാനുവൽ തരും, യൂസേഴ്സ് മാനുവൽ അല്ലെങ്കിൽ ഓണേഴ്സ് മാനുവൽ എന്ന് പറയും. നമ്മൾ അത് ഒരിക്കലും വായിച്ച് രസിക്കാറുണ്ടോ? ഇല്ല. രാവിലെ എഴുന്നേറ്റ് രാവിലെ പോയി നമ്മൾ ആ കാറ്റൽ എടുത്ത് അതിനകത്ത് 1-ാമത്തെ പേജ് ടേബിൾ ഓഫ് കണ്ടൻസ് ഓപ്പറേ കണക്ഷൻ സിസ്റ്റം, നമ്മൾ അത് ഒരിക്കലും വായിച്ച് സന്തോഷിക്കാറുണ്ടോ? ഉണ്ടോ? നമ്മൾ എപ്പോഴും നമ്മൾ എടുത്തു നോക്കിയിട്ട് ടേബിൾ ഓഫ് കണ്ടന്റ് നോക്കും, ആറാമത്തെ പേജ് നോക്കും, അതിനകത്ത് എന്താണ് കണക്ഷൻസ്, അത് മാത്രം നോക്കും. നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം നമ്മൾ നോക്കും, ഒരിക്കലും അത് വായിച്ച് സന്തോഷിക്കാറില്ല. എന്നാൽ നമ്മൾ ഇത് ദൈവവചനം എന്ത് ചെയ്യണം? വായിച്ച് സന്തോഷിക്കണം. ഞാനൊരു പുസ്തകത്തിൽ വായിച്ച ഒരു ഉദാഹരണ പ്രകാരമാണ് ദൈവവചനത്തെ പറ്റി. ഒരു ഗൾഫിലുള്ള ഒരു സഹോദരൻ രണ്ട് മൂന്ന് വർഷമായി ഗൾഫിൽ പോയി, നാട്ടിൽ നിന്ന് വളരെ കാര്യമായിട്ട് പോയ ഒരു സഹോദരനാണ്. താൻ നാലാമത്തെ വർഷം നാട്ടിലേക്ക് വരാൻ ഇപ്രകാരം ആഗ്രഹിക്കുന്നു. അതിനു മുമ്പായി താൻ ഒരു ലെറ്റർ തന്റെ ഭാര്യയ്ക്ക് അയച്ചു. താൻ വരുന്ന വിവരത്തെ പറ്റി ഇങ്ങനെ എഴുതി താൻ ഇപ്പോൾ വരും. എന്നാൽ ഈ എഴുത്ത് പോസ്റ്റ് ഓഫീസിൽ വന്നപ്പോൾ ഈ എഴുത്ത് ചൊവ്വന് ഒട്ടിയിട്ടില്ലായിരുന്നു, നല്ല പശ്യ ചൊവ്വന് ഒട്ടിയിട്ടില്ല. അതുകൊണ്ട് ആ പോസ്റ്റ്മാൻ വളരെ അറിയ അവരെ എപ്പോഴും അറിയുന്ന പോസ്റ്റ്മാനാണ്, അദ്ദേഹം എന്ത് ചെയ്തു, ആ ലെറ്റർ ചൊവ്വയെന്ന് തുറന്ന് വായിക്കാൻ തുടങ്ങി. കാരണം ഗൾഫിൽ നിന്ന് അയച്ചതല്ലേ, എന്തെങ്കിലും വായിക്കാൻ കിട്ടുമെന്ന് വിചാരിച്ചു അദ്ദേഹം വായിക്കാൻ തുടങ്ങി. അദ്ദേഹം ആയത്തിലായിരുന്നു വെച്ച് പ്രിയപ്പെട്ട പേര് വായിച്ചു അറിയുന്നതിന്. എന്താ ഇവിടെയല്ല ഞാൻ സുഖമായിരിക്കുന്നു, ഞാൻ ഇവിടെ ഭയങ്കര ചൂടാണ്, ജോലിയാണ്, ഒരു നേരം ആഹാരം കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, രാവിലെ 6 മണിക്ക് പോയാൽ വൈകിട്ട് 9 മണിക്കാണ് വരുന്നത്, അതിനിടയ്ക്ക് ഞാൻ ഒരു കഷ്ണം റൊട്ടി അരിയും കഴിക്കുന്നത്, ഇവിടെ ഭയങ്കര ചൂടാണ്, ജോലി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, അതിനുശേഷം ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് കൈശ 10,000 രൂപ അയക്കുന്നുണ്ട്, അത് കിട്ടിയാൽ നീ ഉടനെ എന്ത് ചെയ്യണം, പാലിന് പൈസ കൊടുക്കണം, നീ വീടിന് പെയിൻ്റ് അടിക്കണം, അതുപോലെ തന്നെ കുട്ടികൾക്ക് ട്യൂഷന് പൈസ കൊടുക്കണം, ഇതെല്ലാം നീ ചെയ്യണം, അതുകൊണ്ട് അടുത്ത മാസം അനുവദിച്ചാൽ ഞാൻ വരുവാൻ ആഗ്രഹിക്കുന്നു. പോസ്റ്റ്മാൻ വായിച്ചിട്ട് അദ്ദേഹത്തെ ആകെ ബോറിങ് തോന്നി. ഇതെന്താ, ഇതാണോ ഒരു കത്ത് ഗൾഫിൽ നിന്ന് ഇത്രയും ദൂരം വരുന്ന ഒരു കത്തിനകത്ത് എഴുതുന്നത്? കൊച്ചുങ്ങൾക്ക് ട്യൂഷനെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ വേറെ നല്ല കാര്യങ്ങളുമല്ല എഴുതുന്നത്, ഭാര്യയ്ക്ക് എഴുതുന്ന ലെറ്റർ അല്ല, ചൊവ്വന് എഴുതിക്കൂടെ? പോസ്റ്റ്മാൻ വിചാരിച്ചു. അദ്ദേഹം എന്താ വായിക്കാത്ത രീതിയിൽ ഒന്ന് ചൊവ്വനോട് ഒന്നുകൂടെ ഒന്ന് ഒട്ടിച്ചിട്ട് മടക്കി വെച്ചിട്ട് വീണ്ടും ഈ സഹോദരിയുടെ വീട്ടിലേക്ക് നടന്നു വരികയാണ്. അനേക ദൂരങ്ങൾ നടന്നു വേണം വരാൻ. ആ പോസ്റ്റ്മാൻ വന്ന ഉടനെ അവര് മുറ്റത്ത് നിന്ന് വീടിന് പുറത്ത് നിന്നാണ് ഉടനെ കുട്ടി വിളിച്ചു പറഞ്ഞു, അതോ ഹലോ അമ്മേ അമ്മേ പോസ്റ്റ്മാനെങ്കിൽ വരുന്നു, നമുക്ക് എഴുത്തുണ്ട്. അവർ ഓടി അകത്തുനിന്ന് ഓടി വരികയാണ് തന്റെ ഭർത്താവിന്റെ ലെറ്റർ കാണുവാൻ വേണ്ടി. അവർക്ക് വേറെ കത്ത് ആർക്കും വരാനില്ല, അവർക്കറിയാം. അവൾ ഓടി വന്ന് പോസ്റ്റ്മാന്റെ കയ്യിൽ നിന്ന് ആ എഴുത്ത് വാങ്ങിച്ചു. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അവൾ പൊട്ടിച്ച് വായിച്ചു. ആദ്യത്തെ ഒരു വട്ടം വായിച്ചു, പോസ്റ്റ്മാൻ കണ്ടു. രണ്ടാമത് ഒരു വട്ടോടെ വായിച്ചു, പോസ്റ്റ്മാൻ വായിച്ചു. ഉടനെ പോസ്റ്റ്മാൻ വായിച്ചു, അദ്ദേഹം അനേകം മൈലിൽ നടന്നു വന്നില്ലേ, ആ സഹോദരിയോട് ചോദിച്ചു, എനിക്ക് ദാഹിക്കുന്നു, ഒരു ഗ്ലാസ് വെള്ളം വേണം. അത് ആ സഹോദരി കേട്ടില്ല. അടുത്ത ഒന്നുകൂടെ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, ഒരു ഗ്ലാസ് വെള്ളം വേണം. ഉടനെ ആ സഹോദരി, മോളെ നീ അകത്ത് പോയി അങ്കിളിന് ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കുക. ആ പോസ്റ്റ്മാന്റെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ ആ സഹോദരി ആ എഴുത്ത് 5 വട്ടം വായിച്ചു. പോസ്റ്റ്മാൻ ചിന്തിച്ച്, ഞാൻ ഒരു വട്ടം പോലും വായിക്കാൻ പറ്റാത്ത എഴുത്ത് ഈ സ്ത്രീ 5 വട്ടം വായിക്കുന്നു, അതിനകത്ത് എന്താണ് ഗുഡൻസ്, അതിന്റെ കാര്യം എന്താണ്? എനിക്ക് ഒരു വട്ടം പോലും വായിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, എന്താണ് കാര്യം? ആ തന്റെ പ്രിയതമൻ അയച്ച ആ ലെറ്റർ എത്ര എന്ത് തന്നെ ആയിരുന്നാലും അത് ആ വായിക്കുവാൻ ആ സഹോദരിക്ക് ഒരു മടിയും ഇല്ല. എന്നാൽ ഹാലലുയ, അതുപോലെ ദൈവം നമുക്ക് തന്ന ഒരു ലെറ്ററാണ് ഞാൻ പറയുന്ന ആ ലെറ്ററാണ് ഈ ദൈവവചനം എന്ന് പറഞ്ഞത്. നമ്മുടെ പ്രിയതമൻ ആണെങ്കിൽ ഹാലലുയ ഇത് വായിക്കുവാൻ നമുക്ക് യാതൊരു മടിയും ഉണ്ടായിരിക്കരുത്. എന്നാൽ ഹാല പലപ്പോഴും നമ്മളത് എടുക്കുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് ഉറക്കം, അല്ലെങ്കിൽ ഉറക്കത്തിന്റെ ആ കാറ്റ് മെല്ലെ വന്ന് നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോവും. പലപ്പോഴും ഞാൻ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ട് വേദസ്ഥം വായിച്ചിട്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ദൈവവചനം ധ്യാനിക്കുമ്പോഴേ ഹാലലിയ ദൈവം നമുക്ക് തന്ന ആ രീതിയിൽ ആ കത്തുന്ന പോലെ വളരെ സന്തോഷത്തോടെ വായിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. എന്നാൽ ദൈവവചനം ധ്യാനിക്കുമ്പോഴേ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പലപ്പോഴും ഈ വിശ്വാസിക ദൈവവചനത്തിൽ, ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം തിരിഞ്ഞു പോകുന്ന എന്താണെന്ന് അറിയാമോ? ദൈവവചനം അവരുടെ ഹൃദയത്തിൽ ഇല്ലാത്തതുണ്ട്. നമ്മൾ പല അനുഭവങ്ങളിൽ കൂടി കടന്നു വരുന്നവരാണ്. എന്നാൽ നമ്മൾ കടന്നു വന്ന മുഖാന്തരം പലതാണ്, അല്ല മുഖാന്തരം ഒന്നാണ് യേശു ക്രിസ്തു. നമ്മൾ പല അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു. ചിലർക്ക് രോഗസൗഖ്യം തരും, ചിലർക്ക് പ്രവാചകം പറഞ്ഞു, ചിലർക്ക് അങ്ങനെ രീതിയിൽ പറ വന്നതിന് ശേഷം ദൈവവചനം. എന്നാൽ തിരിച്ചൊരു പ്രതികൂലം വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അവർ തിരിച്ച് വീണ്ടും അവളെ പഴയ സ്ഥാനത്തേക്ക് പോകുന്നു. ഒരു പുസ്തകത്തിൽ വായിച്ച 1-2 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ഒരു സഹോദരൻ, ഒരു മറ്റു വിശ്വാസ, ഒരു ബാങ്ക് ജോലി ചെയ്യുന്ന സഹോദരനാണ്, തനിക്ക് തന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ക്രിസ്തീയ വിശ്വാസി ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, കാരണം അദ്ദേഹം വളരെ വർഷങ്ങളായി കുട്ടികളില്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാര്യമാണ്. അദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞു, യേശു ക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിക്കുക, യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ വിടുതലും, നിനക്ക് എല്ലാം മിതമായ അനുഗ്രഹങ്ങൾ തരും. താൻ അത് വിശ്വസിച്ചു, താൻ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. എന്നാൽ അങ്ങനെ പ്രാർത്ഥിച്ച് ഏറ്റ ദിവസം അവർക്കൊരു പൈതലിനെ ലഭിക്കുക, അവരെ കൂടുതൽ വിശ്വാസത്തിലേക്ക് കടന്നു ഒരേ ഇടയായി തീർന്നു. അങ്ങനെ പൈതൽ വളർന്നു, അവരെ ഹിന്ദു വിശ്വാസത്തിൽ കടന്നു വന്നവരാണ്. എന്നാൽ അതിനുശേഷം 4-5 വർഷമായി സ്കൂളിൽ പോകാൻ കുട്ടി തുടങ്ങി. എന്നാൽ ഒരു സുപ്രഭാതത്തില് ഈ കുട്ടി സ്കൂളിൽ പോയ സമയത്ത് പെട്ടെന്ന് ഈ സ്കൂളിലെ ബസ് ബാക്ക് എടുക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ ദേഹത്ത് കയറി ആ കുട്ടി മരിച്ചു പോകാനിടയായി തീർന്നു. എന്നാൽ പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ ആകെ കലങ്ങി മറിയാനിടയായി തീർന്നു. എന്താണ്, ദൈവം അവർക്ക് കൊടുത്ത കുട്ടി ഈ ലോകം മാറ്റപ്പെട്ടു പോയി. അവിടെ മറ്റുള്ള സഹോദരങ്ങൾ പറയാൻ തുടങ്ങി, നീ ഞങ്ങളുടെ കുലദൈവത്തെ വിട്ടതിന് ശേഷം മറ്റന്യ ദൈവങ്ങളിലേക്ക് പോയതിന്റെ ശാപമാണ് നിങ്ങൾക്ക് വന്നത്. എന്നാൽ എന്താണ്, അവർ അത് കേട്ട് ഈ വിശ്വാസത്തിന് തെന്നിപ്പോകാനിടയായി തീർന്നു. അവരെന്താണ്, അവർ ദൈവവചനത്തിൽ അവർക്ക് ഉറയ്ക്കുവാൻ കഴിഞ്ഞില്ല. മറ്റൊരു പ്രതികൂലം കടന്നു വന്നപ്പോൾ എന്ത് ചെയ്തു, അവർ ദൈവവചനത്തിൽ നിന്ന് തെന്നിപ്പോകുവാൻ മാറിപ്പോകുവാൻ ഇടയായി തീർന്നു. എന്നാൽ ചിലവർക്ക് എന്താണ്, പ്രവാചകന്മാരുടെ വാക്കുകളാണ് ചിലവർക്ക് ചിലപ്പോൾ ദൈവവചനം എന്ന് പറയുന്നത്. പ്രവാചകന്മാർ എന്ത് പറയുന്നു അതനുസരിച്ച് അവർ ചെയ്യും. ഒരു സഹോദരി പ്രകാരം ചിന്തിച്ചു, അവൾ ആദ്യമായി വളരെ ദുഃഖത്തോടെ താൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാൻ വേണ്ടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തന്റെ കട്ടിലിന്റെ അടിയിൽ ഹാലലിയ ഗുളിക വെച്ചതിന് ശേഷം ഒരു സഹോദരി നിർബന്ധത്താൽ ഹാലലിയ താൻ പ്രാർത്ഥനയെ കടന്നു വന്നതാണ്. അപ്പോൾ താൻ പ്രാർത്ഥനയ്ക്ക് വന്ന് ആത്മാവിൽ എല്ലാവരും ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ആ മൂലക്കിരിക്കുന്ന സഹോദരിയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, താൻ ഇങ്ങനെ ആത്മഹത്യയ്ക്ക് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്, എന്നാൽ മടങ്ങി വരുന്നെങ്കിൽ ഹാലലുയ്യ ദൈവം നിനക്ക് വാസ്തവമായും അനുഗ്രഹം തരും. സഹോദരി വളരെ സന്തോഷമായി തന്റെ ജീവിതത്തിലെല്ലാം അതെല്ലാം കളഞ്ഞു, വളരെ സന്തോഷമായി തന്റെ ദുഃഖങ്ങളെല്ലാം മാറി. ഇങ്ങനെ വളരെ സന്തോഷത്തോട് പോകുമ്പോഴേ വേറെ വർഷങ്ങൾക്ക് ശേഷം വേറൊരു പ്രവാചകൻ അവിടെ കടന്നു വന്നു. അവിടെ വന്ന് അതേ സഹോദരിയോട് പറഞ്ഞു, നീ ഇപ്പോൾ ഹാല കടന്നു പോകുന്ന പാത ശരിയല്ല. അപ്പോൾ അവൾക്ക് വിഷമമായി, അവളുടെ ജീവിതത്തിൽ വളരെ ദുഃഖമായി, കാരണം എന്നെ പറ്റി അങ്ങനെ പറഞ്ഞു. അവൾ വീണ്ടും ചർച്ചിൽ പോകാതായി, മറ്റുള്ളവരോട് സംസാരിക്കാറായി, മറ്റു സഭയിലുള്ള കാണുന്നവരെല്ലാം അവളെ ഇങ്ങനെ നോക്കുവാൻ തുടങ്ങി. ആപ്പട വിഷയമായി, കാരണം എന്താണ്, അവൾ ആ വിശ്വാസം പിന്തിരിഞ്ഞു പോകാനിടയായി. കാരണം അവൾ വിശ്വസിച്ച ദൈവവചനത്തിലല്ലായിരുന്നു, ആ പ്രവാചകന്റെ വാക്കിലായിരുന്നു. അല്ലെ, ദൈവവചനം അവളുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ എന്തായിരുന്നു, അവൾ പിന്മാറി പോവുകയില്ലായിരുന്നു. അതാണ് ഹാല് ദൈവവചനത്തിന്റെ ദൈവവചനത്തെ പാറമേൽ അടിസ്ഥാനം ഇട്ടായിരുന്നു. ദൈവവചനം അവളുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഹാല്യ അവൾ ഒരിക്കലും പിന്മാറി പോവുകയില്ലായിരുന്നു. അതാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്, ഹാല് വിത്ത് വിതയ്ക്കുന്ന ഒരു ഉപമയെ പറഞ്ഞ ഹാല് 30, 60, 100 മേനിയായി വിളയണമെങ്കിൽ ദൈവവചനം നല്ല നിലത്ത് വീഴണം, എങ്കിൽ മാത്രമേ അതിന്റെ വിളവ് അത് തരികയുള്ളൂ. ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോഴേ ദൈവവചനം ധ്യാനിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്തായിരിക്കണം. അവിടെ ഒന്നാം സിംഹത്തിനത്തിൽ വായിക്കുന്നു, അവൻ ഇല വാടാത്തതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും. ഹാലലുയ്യ, ദൈവവചനം അവിടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അവൻ എന്ത് സംഭവിക്കും, അവൻ ഒരിക്കലും ഒരു പ്രതികൂലം വന്നാലും ഒരിക്കലും അവൻ വാടുകയില്ല. കാരണം ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം അതിന്റെ വേരെപ്പോഴും എവിടെയായിരിക്കും, ആ വെള്ളത്തിലേക്ക് ഇറങ്ങി പോകുന്ന എപ്പോഴും ഈർപ്പം വലിച്ചെടുക്കുന്ന ഒരു വ്യക്തി ആ മരത്തോട് തുല്യമായിരിക്കും. ഹാലല്, അതുകൊണ്ട് അതിന്റെ ഇല എന്തു വളരെ പ്രതികൂലം വന്നാലും എത്ര ചൂട് വന്നാലും എന്ത് ചെയ്യും, അത് വാടുകയില്ല. അതുപോലെ ഇരിക്കണം ഒരു യഥാർത്ഥ ദൈവപൈതല്, ദൈവവചനം ധ്യാനിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം എന്ത് പ്രതികൂലം വന്നാൽ എന്തായാലും മാത്രമേ കാറ്റടിച്ച് നദികൾ പൊങ്ങി അതിലെ വെള്ളം വീടിന്മേൽ വീണാലും ആ വ്യക്തിയുടെ മേൽ പ്രതികൂലം എന്ത് വന്നാലും അത് തകരാതിരിക്കണമെങ്കിൽ എന്ത് വേണം, പാറമേൽ അടിസ്ഥാനമിട്ടിരിക്കണം. ഹാല, പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ള കാര്യമാണ്, നമ്മൾ പറയുന്നുണ്ട് എന്റെ ജീവിതത്തിൽ ആ പ്രതികൂലം വന്നു, എനിക്ക് നിൽക്കുവാൻ കഴിഞ്ഞില്ല, എന്ന് തളർന്നുപോയി. അത് കാരണം എന്താണ്, ദൈവവചനം അവരുടെ ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ദൈവവചനത്തിൽ അവർ ആശ്രയം വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ദൈവവചനത്തിലുള്ള മറ്റുള്ള കാര്യങ്ങളിലാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. 40-ാം സങ്കീർത്തനത്തിലെ അതിലേക്ക് കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 40-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ അതിന്റെ 2-ാം വാക്യത്തിൽ നാശകരമായ കുഴിയിൽ നിന്ന് കുഴിഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ എന്നെ കയറ്റി എന്റെ കാലുകൾ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. ഹാല്യ, ഇവിടെ ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് നമ്മളെ കാണുന്നത്. ഹാല്, നാശകരമായ കുഴിയിൽ നിന്ന് ഹാലലിയ അവനെ വലിച്ചെടുത്തുകൊണ്ട് ക്രിസ്തു അവനിപ്പോൾ എവിടെയാണ്, ക്രിസ്തുവാകുന്ന പാറമേൽ. അവന്റെ അടിസ്ഥാനം എവിടെയാണ്, ക്രിസ്തുവാകുന്ന പാറമേൽ. നാശകരമായ കുഴിയിൽ നിന്ന് അവനെ വലിച്ചെടുത്തു. ഹാല്, പലപ്പോഴും നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ മറന്നു പോകാറുണ്ട്. അതിന്റെ 7-ാം വാക്യത്തിൽ 6-ാം വാക്യം ദൈവം എന്ത് ഹനയായി ഇച്ഛിച്ചാലും ഭോജനയായി ഇച്ഛിച്ചാലും എന്ത് ചെയ്യാനും ഇവിടെ തയ്യാറാണ്. എന്നാൽ ഇവിടെ പറയുകയാണ്, കർത്താവ് നീ അതൊന്നും ഇച്ഛിച്ചില്ല. ഹല്ലുയ, അപ്പോൾ ഞാൻ പറഞ്ഞു, നീ എനിക്ക് ചെവികളെ തുളച്ചിരിക്കുന്നു. ഹല്ലുയ, ദൈവം നമ്മുടെ ചെവികളെ തുളച്ചിരിക്കുന്നു, അല്ല ഈ കാതല്ല. സാധാരണ ഈ ലേവ്യ ആ പുസ്തകത്തിൽ പറഞ്ഞുണ്ട്, അടിമയെ സ്ഥിരമായി ഇരിക്കാൻ വേണ്ടി കാത് തുളയ്ക്കുന്നത് കാതല്ല, സോറി ഇവിടെ പറഞ്ഞിരിക്കുന്ന ചെവി കാതല്ല, ചെവികളെ തുളച്ചിരിക്കുന്നു. ചെവിയിൽ എന്തെങ്കിലും അഴുക്കോ കായോ എന്തും കൊണ്ട് അത് മാറിയിട്ട് താഴോട്ട് വരാം, അങ്ങനെ നമ്മുടെ ചെവികളെ തുറന്നുകൊണ്ട് അതിനകത്ത് എഴുതിയിരിക്കുന്ന എന്താണ്, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അതുവരെ അവൻ എന്താണ് വിചാരിച്ചിരുന്നത്, ഇതിനകത്ത് എഴുതിയ കുറെ നിയമങ്ങളാണ്, അത് ചെയ്യരുത്, കൊല ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുത്, അത് പറയരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഷാൽ നോട്ട് ഷാൽ, ഇതെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അവൻ യഥാർത്ഥമായി ദൈവവചനത്തിലേക്ക് കടന്നു വന്നപ്പോഴേ അവന്റെ ചെവികളെ ഈ വചനത്തിൽ നിന്ന് തുളച്ചപ്പോൾ അവൻ പറയുന്നു, എന്നെ കുറിച്ച് ഇതിനകത്ത് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ ഓരോരുത്തരെ കുറിച്ച് ഇതിനകത്ത് ഇരിക്കുന്നു. അപ്പോൾ പറഞ്ഞു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. അത് വരെ പറഞ്ഞതാണ്, എനിക്ക് ന്യായപ്രമാണത്തിലെ നിയമലിഖിതങ്ങളാണ്, എനിക്ക് ന്യായപ്രമാണം അത് ചെയ്യും ഇത് ചെയ്യുന്നുള്ള, അതുകൊണ്ട് നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിൽ, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. അതാണ് യഥാർത്ഥമായ ദൈവവചനം ഒരു വ്യക്തിയുടെ മനസ്സിൽ വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ പറയാം, ഇവിടെ പ്രവാചകൻ പറയുന്നു, നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഞാൻ ഭക്ഷിച്ചിരിക്കുന്നു. അതെങ്ങനെയാണ്? ദൈവവചനം ഹൃദയസ്ഥമാക്കി. ഹല്ലേലൂയ. അതുകൊണ്ട് താഴോട്ട് പറയുന്നു, എന്റെ ഹൃദയത്തിന് അതെന്തായി? ആനന്ദമായി, അവന്റെ തനിക്ക് സന്തോഷമായി. ദൈവവചനം അവന്റെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോഴേ അവന് മറ്റെല്ലാ അവസ്ഥകളും മാറി ശേഷം, ഹല്ലേലൂയ, സന്തോഷവും ആനന്ദവും എല്ലാം അവന്റെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. അതാണ് അവിടെ കാണുന്നത്. യഥാർത്ഥമായി ദൈവവചനം എന്താണ്? ഹല്ലേലൂയ. നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന വചനമാകുന്ന ക്രിസ്തു വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. നമ്മൾ ആ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവവചനം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു, നമ്മുടെ ഇടയിൽ പാർത്തു, വചനം ജഡമായി തീർന്നു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ജഡമായി തീർന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ, യേശു, അതായത് വചനം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ, ഹല്ലേലൂയ, ആ വചനം നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ, ആ വചനം അനുസരിച്ചാൽ മാത്രമേ നമ്മുടെ അടിസ്ഥാനം പാറമേലായി തീരുകയുള്ളൂ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിലെ വാക്യം കൂടെ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1:17, മോശമാണ് എന്ത് ലഭിച്ചു? ദൈവം മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്തു. ന്യായപ്രമാണം ഹാല, എന്നാൽ ക്രിസ്തു കടന്നു വന്നപ്പോൾ നമ്മൾ കൃപയുടെ യുഗമാണ്, കൃപായുഗമാണ്. ഹാലല്ല, അതുകൊണ്ട് നമുക്ക് മറ്റൊന്നും ഹാലിയ മറ്റു നിയമങ്ങളൊന്നും ഹാലിൽ പാലിക്കേണ്ട ആവശ്യമില്ല. ക്രിസ്തുവിന്റെ വചനം, ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ, ഹാല്, ക്രിസ്തു ആകുന്ന വചനത്തിൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ, ഹാലലിയ, നമുക്ക് നിലനിൽക്കുവാൻ കഴിയുള്ളൂ. അതിന്റെ 17-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. അതിന്റെ 14-ാം വാക്യത്തിൽ ഞാൻ പറഞ്ഞു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞതുമായി നമ്മുടെ ഇടയിൽ പാർത്തു. ഹാലലിയ. എന്നാല് അതിന്റെ 10-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തര ഉളവായി, ലോകം അവനെ അറിഞ്ഞില്ല, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഹല്ലേലൂയ. ദൈവവചനം ഉണ്ടെങ്കിൽ മാത്രമേ, ദൈവഹൃദയം, ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്തായി കഴിയാൻ കഴിയുള്ളൂ? ദൈവമക്കളാകുവാൻ കഴിയുകയുള്ളൂ. എങ്കിൽ മാത്രമേ പ്രതികൂലങ്ങൾ വരുമ്പോഴേ, ഹല്ലേലൂയ, നമുക്ക് തളരാതെ നിൽക്കുവാൻ കഴിയും. അല്ലാതെ പ്രവാചകന്മാരുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കേട്ടുകൊണ്ട് മാത്രമേ വിശ്വാസത്തിലേക്ക് വന്ന പോലെ തിരിച്ചൊരു പ്രതികൂലം വരുമ്പോൾ എന്തായി തീരും? ഹല്ലേലൂയ, അതെ, ഈ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുവാൻ കഴിയുള്ളൂ. യഥാർത്ഥമായ അനുഭവത്തിലേക്ക് വന്ന് ശരി, എന്നാൽ അവരെ നമ്മളെ നിലനിർത്തുന്ന ഒരു വിശ്വാസിയെ നിലനിർത്തുന്നത്, ഈ ക്രിസ്തീയ വിശ്വാസം നിലനിർത്തുന്നത് എന്താണ്? അടിസ്ഥാനം ദൈവവചനമാണ്. മറ്റുള്ളവരെ ആരെയുമല്ല, മറ്റുള്ളവരെ നോക്കിയല്ല, നമ്മുടെ മുൻപേ കടന്നു വന്നവരെയല്ല, നമ്മുടെ പിൻപിൽ പോകുന്നവരല്ല, നമ്മുടെ സഹോദരങ്ങളെ നോക്കിയല്ല, നമ്മൾ ആരെ നോക്കിയാണ്? യഥാർത്ഥമായ ക്രിസ്തു, ഹല്ലേലൂയ, ദൈവവചനത്തെ നോക്കി. ആ ഹൃദയ, ആ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോഴേ, ഹല്ലേലൂയ, പതറിപ്പോകാതിരിക്കുകയുള്ളൂ. അതാണ് 1-ാമത്തെ ഹല്ലേലൂയ ആ അധ്യായത്തിൽ നമ്മൾ ആ വാക്യത്തെ നമ്മൾ വായിച്ച്, ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് പ്രവർത്തിക്കുന്നവനെല്ലാം പാറമേൽ അടിസ്ഥാനമിട്ട മനുഷ്യരോട് തുല്യനത്രേ. ഹല്ലേലൂയ. നമ്മുടെ അടിസ്ഥാനം എവിടാണ്? ക്രിസ്തു ആകുന്ന പാറമേലാണോ? അതിന്റെ ഹാല് പ്രതികൂലങ്ങൾ വരട്ടെ, കാറ്റടിക്കട്ടെ, നദികൾ പൊങ്ങട്ടെ, മഴകൾ പെയ്യട്ടെ, ഹാല് അതിന്മേൽ എത്ര വലുതായി അടിക്കട്ടെ, എന്നാലും അവന്റെ അടിസ്ഥാനം പാറമേലാണെങ്കിൽ, അവൻ നിലനിൽക്കുന്ന ക്രിസ്തു ആകുന്ന പാറമേലാണെങ്കിൽ, ഹാല് നാശകരമായ കുഴിയിൽ നിന്ന് വലിച്ചെടുത്ത ആ ക്രിസ്തു ആകുന്ന പാറമേലാണെങ്കിൽ, ഹാല് പ്രതികൂലങ്ങൾ വന്നാൽ തളരുവാൻ ഇടയാകുകയില്ല. കാരണം അവന്റെ അടിസ്ഥാനം എവിടാണ്? പാറമേലാണ്. എന്നാൽ എന്നെ ഹാല് വളരെയധികം ചിന്തിപ്പിച്ച ഒരു അടുത്ത വാക്യമാണ്, ഹാലല്ലിയ, എന്റെ വചനങ്ങൾ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനത്രേ. ഹല്ലേലൂയ. നമ്മൾ കൊച്ചുനാൾ ചെയ്യുന്ന കാര്യമാണ്, ഹല്ലേലൂയ, ചെറിയ മണൽ, ചെറിയ കമ്പുകൾ ഉണ്ടാക്കി, ഹല്ലേലൂയ, ചെറിയ കമ്പുകൾ ഉണ്ടാക്കി കുടിലി പോലെ ഇങ്ങനെ ഉണ്ടാക്കും. എന്നാൽ ഹാല് ഒരു കാറ്റടിക്കുമ്പോൾ എന്ത് ചെയ്യും? അത് പെട്ടെന്ന് തന്നെ ഇങ്ങ് വീണു പോകും. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് യേശുക്രിസ്തു വളരെ 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 വലുതായ ഒരു ഉപമയാണ് പറയുന്നത്. മണലിന്മേൽ അടിസ്ഥാനം, ഒരു മനുഷ്യനും തോന്നത്തില്ല മണലിന്മേൽ അടിസ്ഥാനം വിടാൻ. നമ്മളെപ്പോഴും നാട്ടിലൊക്കെ ആണെങ്കിൽ വളരെയധികം താഴ്ചയിൽ അടിസ്ഥാനമിട്ട്, വളരെയധികം പാറകളിട്ട് അതിലാണ് അടിസ്ഥാനം വിടുന്നത്. എന്നാൽ ഇവിടെ പറയുന്നു, മണലിന്മേൽ അടിസ്ഥാനമിട്ട മനുഷ്യന്റെ ജീവിതം എങ്ങനെയായിരിക്കും? വൻമഴ ചൊരിഞ്ഞാൽ, നദികൾ പൊങ്ങിയാൽ, കാറ്റടിച്ചാൽ അത് വീഴും. അതിൻ്റെ വീഴ്ച എങ്ങനെയായിരിക്കും? വലിയ വീഴ്ചയായിരിക്കും. ഹല്ലേലൂയ. വീഴ്ച വലുതായിരിക്കും. അതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വാക്യം, വാചകം എന്ന് പറഞ്ഞത്. ഹാലലി, അവന്റെ അടിസ്ഥാനം ശരിയല്ലെങ്കിൽ, ഹാലലിയ, അവൻ വീഴും. അവൻ വീണാലോ അവൻ ഒരിക്കലും എഴുന്നേൽക്കുകയില്ല. ഹാല് ദൈവവചനം വിട്ടുപോയാൽ, ഹാലലിയ, ദൈവവചനം ഹാല് വിട്ടുപോയാൽ അവന്റെ വീഴ്ച വലുതാകും. ക്രിസ്തുവാകുന്ന പാറയമേൽ നിന്ന് നിൽക്കാതെ, ഹാലലിയ, ഈ ലോകമാകുന്ന ലോകത്തിന്മേൽ അടിസ്ഥാനം വിട്ടാൽ അവൻ വീഴും. പ്രതികൂലങ്ങൾ വരുമ്പോൾ, ഹാല് കാറ്റടിക്കുമ്പോൾ അവൻ തളർന്നു വീഴും. ഒരിക്കലും അവന് എഴുന്നേൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഹാലലിയ, ദൈവവചനമാകുന്ന പാറമേൽ അടിസ്ഥാനം വിട്ടുകൊണ്ട്, ഹാലലിയ, ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനം വിട്ട് ആ നല്ല മനുഷ്യനെ പോലെ ദൈവവചനം അനുസരിച്ചുകൊണ്ട്, ഹാലലിയ, ദൈവവചനം പറയുന്ന രീതിയിൽ ഹാലലിയ ഹൃദയസ്ഥമാക്കിക്കൊണ്ട്, രാപകൽ ധ്യാനിച്ചുകൊണ്ട്, ഹാലലിയ, മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായി. കാരണം ഈ ദൈവവചനം തേനിലും തേൻകട്ടേക്കാളും ഹാല് മധുരമുള്ളതാണ്. ഹാലലിയ, നമ്മെ ജീവിപ്പിക്കുന്നതാണ്, നമ്മുടെ നാവിനെ മധുരമുള്ളതാക്കുന്ന, ഹാലലിയ, ഒരിക്കലും നിയമസംഹിതകൾ മാത്രമല്ല, ഹാലലിയ, നമ്മുടെ നാവിനെ മധുരിപ്പിക്കുന്ന, നമ്മുടെ ഹാല് കണ്ണിനെ പ്രകാശിപ്പിക്കുന്ന, നമ്മുടെ ഹൃദയത്തെ തുറക്കുന്ന, നമ്മുടെ ജ്ഞാനത്തെ തരുന്ന ഹാല് ആ ദൈവവചനം ഹൃദയസ്ഥമാക്കിക്കൊണ്ട് പാറമേൽ അടിസ്ഥാനപ്പെട്ട മനുഷ്യരുടെ തുല്യനായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.